എരിച്ചിലേമിൽ കൂട്ടി വരുത്തി. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്തെന്നാൽ എന്റെ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ, എന്റെ വാസ്തുശൈലിയും യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പണിക്ക് വേണ്ടി ഞാൻ മട്ടം കൂട്ടിയിരുന്നു. എന്നാൽ ദൈവം എന്നോട്, നീ എന്റെ നാമത്തിന് ഒരാലയം പണിയരുത്, ഒരു യോദ്ധാവുന്നു ഏറ്റവും ചൊരിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന്റെ രാജാവായിരിക്കാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ്വപിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭുവായിരിക്കാൻ യഹൂദയും യഹൂദാഗ്രഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ച് തന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. എന്റെ സഹരപുത്രന്മാരിൽ നിന്നും യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രായേലിൽ യഹോവയുടെ രാജസന്നിധിയിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ എന്നോട്, നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന്റെ പിതാവായിരിക്കും. അവൻ എന്ന് ചെയ്തതുപോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുന്നെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. നീയോ എന്റെ മകനെ ശലോമോനെ, എന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യാം. യഹോവ സകല ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അതർത്തിക്കൊള്ളുക. പിന്നെ ദാവീദിന്റെ മകനായ ശലോമോന് ദേവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദേവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റിനെ കുറിച്ച് തന്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു. അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്കും തണ്ടുകൾക്കും അവയുടെ സമീപങ്ങൾക്കും വലുതുമായ തൂക്കമുള്ള ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും വെള്ളിയും കൊണ്ട് വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെ ഉപയോഗത്തിന് തക്കവണ്ണം അത് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്കും വേണ്ടുന്ന പൊന്നും വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന പുള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾകൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും പൊൻചിണ്ടികൾക്ക് ഓരോ ചിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളി ചിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധ്രുവപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഉരി കഴിച്ച പൊന്നും ചെറുകിരിച്ച് യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന ചെരുവുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു. ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതാ ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ദേവരുടെയും കൂറുകളുണ്ടല്ലോ. ഓരോവിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള എല്ലാവരും എല്ലാ വേലക്കായിട്ടും നിന്നോടുകൂടെയുണ്ട്. പ്രഭുക്കന്മാരും സർവജനവും നിന്റെ കൽപ്പനകളൊക്കെയും വിധേയരായിരിക്കും. പിന്നെ ദാവീദ് രാജാവ് സർവസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പ് ഇളപ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു, മന്ദിരം മനുഷ്യനല്ല യഹോവായ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എന്റെ സർവബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്കും പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമരം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും, മരം കൊണ്ടുള്ളവയ്ക്ക് മരവും, ഗോമേതകക്കല്ലും പതിപ്പാനുള്ള കല്ല്, ഹരിത്രമായ വിധി പ്രവർത്തിക്കുള്ള കല്ലും നാനാവർണ്ണമുള്ള കല്ലും വിലയേറിയ സകലവിധരത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള ഭക്ഷണ നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം മണ്ഡാരത്തിലെ പൊന്നും വെളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ആലയ ഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നും വെള്ളി കൊണ്ട് വേണ്ടത് വെള്ളി കൊണ്ടും പൊതിവാനും കൊച്ചിലപ്പണിക്കാരുടെ എല്ലാ പണിക്കാരുടെയും ഓഫീർ പൊന്നായി 3000 താലന്ത് പൊന്നും 7000 താലന്ത് കൂടി കഴിച്ച വെള്ളിയും തന്നെ. എന്നാൽ ഇന്ന് യഹോവയുടെ കരപൂരണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ? അപ്പോൾ പിതൃ പ്രഭുക്കന്മാരും ഇസ്രായേൽ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. ദേവാലയത്തിന്റെ വേലക്കായിട്ടവർ 5000 താലന്ത് പൊന്നും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 11000 താലന്ത് താമ്രവും 100000 താലന്ത് ഇരുമ്പും കൊടുത്തു. രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ദർശന്യനായ യോഷീയേൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. പിന്നെ ദാവീദ് സർവസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ചു വലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേൽ ദൈവമായ യഹോവയെ നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവയെ മഹത്വം ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവയെ രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വനാമത്തെ സ്തുതിക്കും. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഒരു നിഴൽ പോലെ അത്രേ. യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്. സകലവും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോട് കണ്ടുമിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവങ്ങളും എന്നേക്കും കാത്ത അവരുടെ ഹൃദയത്തെ നിങ്കിലേക്ക് തിരിക്കണമേ. എന്റെ മകനായ ശലോമോൻ നിനക്ക് കൽപ്പനകളും നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും അറിയേണ്ടതിനായി ഞാൻ മട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ. പിന്നെ ദാവീദ് സർവസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരോടും ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. പിന്നെ അവർ യഹോവയ്ക്ക് അനനയാഗങ്ങളെ അർപ്പിച്ചു. പിറ്റേന്നാൾ യഹോവയ്ക്ക് ഹോമയാഗങ്ങളുമായി 1000 കാളകളെയും 1000 ആട്ടുകൊറ്റന്മാരെയും 1000 കുഞ്ഞാടിനെയും അവയുടെ പാനീയാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു. അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്തു. ദാവീദിന്റെ മകനായ ശലോമോനെ 2ാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സദക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു. അങ്ങനെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന് പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു. കൃതാർത്ഥനായി ഇസ്രായേലിലൊക്കെയും അവന്റെ വാക്കുകേട്ടനുസരിച്ചു. സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിന്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു. ഇസ്രായേലിലൊക്കെയും കാണുക, യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഇസ്രായേലിൽ അവന് മുമ്പായി ഉണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി. ഇങ്ങനെ ഇസ്രായേലിന്റെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു. അവൻ ഇസ്രായേലിനെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണു. അവൻ നന്നാ വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു. അവന്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി. എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരമൊക്കെയും അവന്റെ പരാമക്രമ പ്രവൃത്തികളും
അവനും മീശായേലിനും അന്യ ദേശങ്ങളിലെ ദേശകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം. ദാവീദ് നിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. അവന്റെ ദൈവമായ യഹോവാമനോടുകൂടെ ഇരുന്നു. അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. ശലോമോനെല്ലാം ഇസ്രയേലിനോടും സകല സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെയും പിതൃതലവന്മാരായ സകല പ്രഭുക്കന്മാരോടും കൂടെ സംസാരിച്ചിട്ട് ശലോമോൻ സർവസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. യഹോവയുടെ ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ സവാഗമന കൂടാരം അവിടെയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിര്യത്ത് ഗേരാമിന്റെ താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു. അവൻ അതിനായി യെരുശലേമിൽ ഒരു കൂടാരമടിച്ചിരുന്നു. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ ഉണ്ടാക്കിയ താമ്രയാപീഠവും അവൻ യഹോവയുടെ ഇരുതാവസ്ഥയിൽ മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടെ ശലോമോനും സഭയെ അവനോട് പ്രാർത്ഥിച്ച് ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗ പീഠത്തിങ്കിലേക്ക് ചെന്നതിന് മേൽ 1000 ഹോമയാഗം കഴിച്ചു. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്കെന്ത് തരണമെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് ചെയ്തു. ശലോമൻ ദൈവത്തോട് പറഞ്ഞത് എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ചു. അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ എന്റെ അപ്പനായ ദാവീദിനോടുള്ള വാഗ്ദാനം നിവൃത്തിയായി തീരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട് ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം സമ്പത്ത് മാനം ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച് എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളി ചെയ്തു. പിന്നെ ശലോമോൻ ഗിബെയോനിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ യെരുശലേമിലേക്കും ഇസ്രായേലിൽ വേണം. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 10000 കുതിരച്ചേവരും ഉണ്ടായിരുന്നു. അവരെ അവന്റെ നഗരങ്ങളിലും യെരുശലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചു. രാജാവ് യെരുശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീറ്റിയിലെ കാട്ടത്തി മരം പോലെയുമാക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നതും ഇസ്രയേമിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ ഇസ്രയേമിൽ നിന്നും രഥമൊന്നിന് 600 കുതിരയൊന്നിന് 150 വെള്ളി ശെക്കേൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ രാജാക്കന്മാർക്കും ആരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും. അനന്തര ശലോമോൻ യഹോവയുടെ നാമത്തിന് ഒരാലയവും തനിക്കൊരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു. ശലോമോൻ 70,000 ചുമട്ടുകാരെയും മലയിൽ 80,000 കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരെ 3,600 പേരെയും നിയമിച്ചു. പിന്നെ ശലോമോൻ സോർ രാജാവായ ഹൂരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദ് എനിക്ക് പാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരു കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം. ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ പോകുന്നു. അത് അവന് പ്രതിഷ്ഠിച്ചിട്ട് അതില്ലാമന്റെ സന്നിധിയിൽ സുഗന്ധധൂപം കാട്ടുവാനും നിരന്തരമായി കാഴ്ച പൂരക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശബത്തുകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ യേശുവിന്റെ ഉത്സവങ്ങളും ഹോമയാഗം കഴിപ്പാനും തന്നെ. ഇത് ഇസ്രായേലിന്റെ ഒരു ശാശ്വത നിയമമായിരുന്നു. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരേക്കാവും വലിയവനാകിയാൽ ഞാൻ പണിയുവാൻ പോകുന്ന ആലയം വലിയത്. എന്നാൽ അവൻ ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവനാർ സ്വർഗത്തിലും സ്വർഗാന്തി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അവന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവൻ ഒരാലയം പണിയേണ്ടതിന് ഞാൻ ആർ? ആകയാൽ എന്റെ അപ്പനായ ദാവീദ് കരുതിയവരായി എന്റെ അടുക്കൽ യഹൂദയിലും യെരുശലേമിലുമുള്ള കൗശലപ്പണിക്കാരോട് പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് ധൂമർമൂൽ ചുവപ്പുമുൻ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കുത്തുപണിശീലമുള്ളവനുമായ ഒരാളെ എന്റെ അടുക്കൽ അയച്ചു തരണം. ലബാനോലിൽ നിന്ന് ദേവദാരുവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരണം. നിന്റെ വേലക്കാർ ലബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥരാണെന്ന് എനിക്കറിവുണ്ട്. എനിക്ക് വേണ്ടുവോളം മരം ശേഖരിപ്പാൻ എന്റെ വേലക്കാർ എന്റെ വേലക്കാരോടുകൂടെ ഇരിക്കും. ഞാൻ പണിയുവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവുമായിരിക്കണം. മരം വെട്ടുകാരായ നിന്റെ വേലക്കാർക്ക് ഞാൻ 20,000 കോർ ഗോതമ്പും 20,000 കോർ യവവും 20,000 ബത്ത് ബീനും 20,000 ബത്ത് എണ്ണയും കൊടുക്കും. സോർ രാജാവായ ഹുരാം ശലോമോന് യഹോവാ തന്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു. ഹുരാം പിന്നെയും പറഞ്ഞത്, യഹോവയ്ക്ക് ഒരാലയവും തനിക്ക് ഒരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകമുള്ള ഒരു മകനെ ദാവീദിനായി നൽകിയവനായി ആകാശം ഭൂമിയും ഉണ്ടാക്കിയവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകവുമുള്ള പുരുഷനായ ഹുരാം ആബിയെ അയച്ചിരിക്കുന്നു. അവൻ ഒരു ധാന്യ സ്ത്രീയുടെ മകൻ, അവന്റെ അപ്പൻ ഒരു സൂര്യൻ. പൊന്നെ വെള്ളി താമ്രം ഇരുമ്പ് കല്ലയമരം ധൂമനൂൽ നീലനൂൽ ചണനൂൽ ചൂപ്പുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏതുവിധം കൊത്തുപണി ചെയ്യുവാനും നിന്റെ കൗശലപ്പണിക്കാരോടും നിന്റെ അപ്പനും നിന്റെ യജമാനുമായ ദാവീദിന്റെ കൗശലപ്പണിക്കാരോടുകൂടി അവൻ ഏൽപ്പിക്കുന്ന ഏത് കൗശലപ്പണിയും സങ്കല്പിക്കാനും അവൻ സമർത്ഥനാകുന്നു. ആകയാൽ യജമാനൻ പറഞ്ഞ ഗോതമ്പും യവവും എണ്ണയും വീഞ്ഞും വേലക്കാർക്ക് കൊടുത്തയക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലബാനോനിൽ നിന്ന് മരം വെട്ടി ചെങ്ങാടും കെട്ടിക്കടൽ വഴിയായി യാഫോവിൽ എത്തിച്ചു തരും. നീ അത് ശിലേമിലേക്ക് കൊണ്ടുപോകണം. അനന്തരം ശലോമോൻ ഇസ്രായേൽ ദേശത്തിലെ അന്യന്മാരെയൊക്കെയും തന്റെ അപ്പനായ ദാവീദ് എണ്ണം നോക്കിയതുപോലെ എണ്ണം എടുത്താറേ 150,000 600 പേരാണെന്ന് കണ്ടു. അവരിൽ 20,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ മലയിൽ കല്ലുവെട്ടുകാരും 3,600 പേരെ ജനത്തെ കൊണ്ട് വേല ചെയ്യിപ്പാൻ മേൽവിചാരകന്മാരുമായിട്ട് നിയമിച്ചു. അനന്തരം ശലോമോൻ യെരുശലേമിൽ തന്റെ അപ്പനായ ദാവീദിനെ ഹോവപ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒന്നാന്റെ കുളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം 2-ാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത്. ദേവാലയം പണിയേണ്ടതിന് ശലോമോൻ ഇട്ടാടിസ്ഥാനത്തിന്റെ പരിണാമമോ മുമ്പലത്തെ അളവിൻ പ്രകാരം അതിന്റെ നീളം 60 മുഴം വീതി 20 മുഴം മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്തമണ്ണം 20 മുഴം നീളവും 120 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതിന്റെ അകം അവൻ സംഘം കൊണ്ട് പൊതിഞ്ഞു. വലിയൊരാലയത്തിന് അവൻ സരളമരം കൊണ്ട് വച്ചിട്ടു. അതിനെ സംഘം കൊണ്ട് പൊതിഞ്ഞു. അതിന്മേൽ ഈന്തപ്പനിയും ലതയും കൊത്തിച്ചു. അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ രത്നം കൊണ്ട് അലങ്കരിച്ചു. പൊന്നോ പർവയും പൊന്നുമായിരുന്നു. അവൻ ആലയം തുലാങ്ങളും കാലുകളും ചുവരുകളും കഥകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുവരന്മേൽ തെരുവുകളെയും കൊത്തിച്ചു. അവൻ അതിവിശുദ്ധ മന്ദിരവും ഉണ്ടാക്കി. അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്കൊത്തവണ്ണം 20 മുഴവും വീതി 20 മുഴവുമായിരുന്നു. അവൻ 600 താലന്ത് തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. ആണികളുടെ തൂക്കം 50 ശെക്കേൽ പൊന്നായിരുന്നു. മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അതിവിശുദ്ധ മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ 2 ചെരുവുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. യെരുശലേമിന്റെ ചെരുവുകളുടെ ചിറകുകളുടെ നീളം 20 മുഴം ഒന്നിന്റെ ഒരു ചെറു ആലയത്തിന്റെ ചുവരോടും തൊടുന്നതായി 5 മുഴവും മറ്റേ ചെറു മറ്റേ കെരുവിന്റെ ചെറുവോട് തൊടുന്നതുമായി 5 മുഴവുമായിരുന്നു. മറ്റേ ചെരുവിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി 5 മുഴവും മറ്റേ ചിറക് മറ്റേ ചെരുവിന്റെ ചിറകോട് തൊടുന്നതായി 5 മുഴവുമായിരുന്നു. ഈ കെരുവുകളുടെ ചിറകുകൾ 20 മുഴം നീളത്തിൽ ഉടർന്നിരുന്നു. അവ കാൽ ഊനിയും മുഖമകത്തേക്ക് തിരിച്ചും നിന്നിരുന്നു. അവൻ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ ചണനൂൽ എന്നിവ കൊണ്ട് ചെറിശീല ഉണ്ടാക്കി അതിന്മേൽ കെരുവുകളെയും നെയ്ത്തുണ്ടാക്കി. അവൻ ആലയത്തിന്റെ മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭം ഉണ്ടാക്കി. അവയിൽ തലയ്ക്കലുള്ള പോതികൾക്ക് 5 മുഴം ഉയരമുണ്ടായിരുന്നു. അന്തർമന്ദിരത്തിലുള്ളതുപോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെച്ചു. 100 മാതളപ്പഴം ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു. അവൻ സ്തംഭങ്ങളുടെ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് വലത്തും മറ്റൊരിടത്തും നിർത്തി. വലത്തേതിനെ ജാഖി എന്നും ഇടത്തേതിനെ ബോവസ് എന്നും പേർ വിളിച്ചു. അവൻ താമരം കൊണ്ട് ഒരു യാഗപീഠമുണ്ടാക്കി. അതിന്റെ നീളം 20 മുഴവും വീതി 20 മുഴവും ഉയരം 10 മുഴവുമായിരുന്നു. അവൻ ഒരു വാർപ്പ് കടലും ഉണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വക്കോട് വക്ക് 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റും 30 മുഴവും നൂലും ഉണ്ടായിരുന്നു. അതിന് കീഴെ ചുറ്റിലും കുമിഴുകൾ മുഴത്തിന് 10 വീതം കടലിനെ ചുരിയിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴുകളും 2 നിരയായി വാർത്തുണ്ടാക്കിയിരുന്നു. അത് 12 കാടുകളുടെ പുറത്ത് വെച്ചിരുന്നു. 3 വടക്കോട്ടും 3 പടിഞ്ഞാറോട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്ത് വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു. അതിന്റെ കനം 4 അങ്കുലവും അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെയും തുടർന്ന് താമരപ്പൂ പോലെയുമായിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളും. അവൻ പത്ത് തൊട്ടിയും ഉണ്ടാക്കി കഴുകുന്ന ആവശ്യത്തിലേക്ക് അഞ്ചു വലത്ത് ഭാഗത്തും അഞ്ച് ഇടത്ത് ഭാഗത്തും വെച്ച് ഹോമയാഗത്തിനുള്ള സാധനങ്ങളെ അവർ അവയിൽ കഴുകും. കടലോ പുരോഹിതന്മാർക്ക് കഴുകാനുള്ളതായിരുന്നു. അവർ പൊന്നുകൊണ്ട് പത്ത് വിളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരം ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്ത് ഭാഗത്തഞ്ചും ഇടത്ത് ഭാഗത്തഞ്ചുമായി വെച്ചു. അവൻ പത്ത് മേശയും ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്ത് ഭാഗത്തഞ്ചും ഇടത്ത് ഭാഗത്തഞ്ചുമായി വെച്ചു. അവൻ പൊന്നുകൊണ്ട് നൂറ് കലശവും ഉണ്ടാക്കി. അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി. കഥക താമ്രം കൊണ്ടും പൊതിഞ്ഞു അവൻ കടലിനെ വലത്ത് ഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വെച്ചു. ഹൂരാം കുലങ്ങളും കടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. ഇങ്ങനെ ഹൂരാം ദേവാലയത്തിൽ ചെലോമൻ രാജാവിന് വേണ്ടി ചെയ്ത പണി തീർത്തു. സ്തംഭങ്ങൾ രണ്ട് സ്തംഭങ്ങളുടെയും തലയ്ക്കിലുള്ള ഗോളാകാരമായ പൊതികൾ, സ്തംഭങ്ങളുടെ തലയ്ക്കിലുള്ള പൊതികളുടെ ഗോളങ്ങളെ മൂടുവാൻ രണ്ട് വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കിലുള്ള പൊതികളുടെ രണ്ട് ഗോളങ്ങളുടെയും മൂടുന്ന ഓരോ വലപ്പണിയിൽ ഈ രണ്ട് നിര മാതളപ്പഴമായി രണ്ട് വലപ്പണികളും കൂടി 400 മാതളപ്പഴം പീഠങ്ങൾ, പീഠങ്ങൾ മേൽത്തൊട്ടികൾ, കടൽ അതിന് കീഴെ 12 കാള കുലങ്ങൾ, കലങ്ങൾ, ചട്ടുകങ്ങൾ, മുൾക്കൊളുത്തുകൾ എന്നീ വിവരണങ്ങളൊക്കെയും ഹരമാബിയും മിനുക്കിയ താമരം കൊണ്ട് യഹോവയുടെ ആലയത്തിന് വേണ്ടി ശലോമോൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സെരെതാത്തിക്കും മറ്റേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവ് അവയെ വർപ്പിച്ചു. ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി. താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ട് പീഠവും കാഴ്ചയപ്പം വെക്കുന്ന മേശകളും അന്തർമന്ദിരത്തിന് മുമ്പേ നിയമപ്രകാരം കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ട് സാക്ഷാൽ നിർമ്മലമായ തങ്കം കൊണ്ട് തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചമണകളും തങ്കം കൊണ്ടും കത്രികകളും കലശങ്ങളും കഴികളും തീച്ചട്ടികളും ഉണ്ടാക്കി. ആലയത്തിന്റെ വാതിലുകൾ അതിശവിശിഷ്ട മന്ദിരത്തിലേക്കുള്ള അകത്തെ കഥകളും മന്ദിരമായ ആലയത്തിന്റെ കഥകളും പൊന്നുകൊണ്ട് ആയിരുന്നു. ഇങ്ങനെ ശലോമോൻ യഹോയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നുപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന് ദേവാലയത്തിലെ ഭണ്ഡാരഗൃഹങ്ങളിൽ വെച്ചു. ശലോമോൻ യഹോയുടെ നിയമപ്രകാരം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളെയും പിതൃമാരായ ഗോത്രപ്രഭുക്കന്മാരെയും ഒക്കെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ പുരുഷന്മാരെല്ലാവരും 7-ാം മാസത്തിലെ ഉത്സവത്തിൽ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം ദേവീയർ പെട്ടകമെടുത്തു. പെട്ടകവും സമാഗമ കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ദേവീയരും അത്രയും അവ കൊണ്ടുവന്നത് ശലോമോൻ രാജാവുമിന്റെ അടുക്കൽ കൂടിയിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളുകളെയും പെട്ടകത്തിനു മുമ്പിൽ യാഗം കഴിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകമതിന്റെ സ്ഥലത്ത് ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കെരുവുകളുടെ ചെറുകൾ കീഴെ കൊണ്ടുചെന്നു വച്ചു. കെരുവുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിന് മീതെ ചെറുപിരിച്ചു പെട്ടകത്തെയും അതിന്റെ തണ്ടുകേടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾ നീണ്ടിരിക്കിയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന് മുമ്പിൽ പെട്ടകത്തെ കവിഞ്ഞു കാണും, എങ്കിലും പുറത്തു വരുന്നു കാണുകയില്ല. അവ ഇന്ന് വരെ എവിടെയുണ്ട്? ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവയോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ മന്ദിരത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളുടെ മസ്ജിദം വിശദീകരിച്ചിരുന്നു. ആസാഫ്, ഹോമാൻ, യദൂന എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ദേവരെല്ലാം ജനവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗത്തിനെ കിഴക്ക് കാളം മുതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോടുകൂടെ നിന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വനങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ സന്നിധിയുടെ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിതരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറെ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തു യേശുവിൽ അനുഗ്രഹീതമായ ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ആദ്യ ബുധനാഴ്ചയുള്ള പ്രഭാത വന്ദനം സന്തോഷത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ രാജസച്ചൻ അത്യാവശ്യ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ സമ്മേളിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇതിലെ ചില ക്രമീകരണങ്ങളിൽ ഞാനും അതിന്റെ പ്രാരംഭത്തിൽ ഉൾപ്പെടുന്നത്. ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനന പെരുന്നാളിനോട് ചേർന്നുള്ള എട്ട് നോമ്പ് കാലഘട്ടം. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും കാനോനികമല്ലാത്ത നോമ്പ് എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു നോമ്പ് കൂടിയാണ്. സഭയും പിതാക്കന്മാരും വൈദികരും വിശ്വാസ സമൂഹവും ഒക്കെ എട്ട് ദിവസം തുടർച്ചയായി അനുഗ്രഹീതമായ നന്മകൾ മാതാവിൽ നിന്ന് പ്രാപിപ്പാനും ആ അമ്മയുടെ സ്വരൂപത്തെ ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തുവാനും ഈ കാലഘട്ടങ്ങളിൽ ഇഷ്ടപ്പെടാറുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ദൈവത്തിന്റെ അനുഗ്രഹീതമായ നന്മകൾ പ്രാപിക്കുവാൻ നമുക്ക് ഇന്നും ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഏറെ മുന്നോട്ട് പോകും, ഏറെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ച 1000-ൽ പരം വർഷങ്ങൾ പിന്നിട്ട റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥിയായി നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവാതിരുമേനി ആ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ സംബന്ധിക്കുകയും സഭകൾ തമ്മിലുള്ള ഐക്യവും പരസ്പര ബഹുമാനവും പങ്കുവെക്കുവാനുമുള്ള ഒരു അവസരം ഈ കാലഘട്ടത്തിൽ ലഭിച്ചതും ഒരു ചരിത്ര നിയോഗമായിട്ട് നമുക്ക് കാണാം. അനുഗ്രഹീതമായ ദിവസം ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനും ദൈവകൃപയെ പ്രാപിപ്പാനും മുഖാന്തരമാകട്ടെ എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പാട്ടുപുസ്തകത്തിൽ 80-ാമത്തെ പാട്ടും പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സോങ് നമ്പർ 80, എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ചിലപ്പോഴൊക്കെ അധര വ്യായാമമായിട്ടത് പാടുമെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഭക്തന്റെ മതിപ്പ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ഗീതമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. പാട്ടുപുസ്തകത്തിലെ 80-ാമത്തെ ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടുവാനായിട്ട് ശ്രദ്ധിക്കാം. എന്റെ യേശു നല്ലവൻ,
ആയവൻ ആരെ പ്രാർത്ഥന.
പിതാവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി. എന്റെ സ്ത്രീകളാലകാശു ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനും പിരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് നീ പുഷ്ടിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് നീ പുഷ്ടിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് നീ പുഷ്ടിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, പ്രിയതായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ, നമസ്കാരം സൃഷ്ടിക്കുന്നത് ഞങ്ങളോട് തന്നെ ചെയ്യണേ. ദൈവമേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി, ബാലാടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഇഷ്ട സഹോദരെ പോലെ ഭൂമിയിലുമാകണമേ, കാശുള്ള ഞങ്ങൾക്ക് അറിയണമേ, ഇടക്കാരോട് ഇങ്ങൾ ക്ഷമിച്ചതുപോലെ കാണും പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഇതിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. ആമീൻ. കൃപ നിറഞ്ഞറിയുമേ നിനക്ക് സമാധാനം, ിയേ നമ്പുരാന്റെ അമ്മയെ ഭാഗ്യരായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തിരുനമ്പുരാനുടെ വേണമേ. ആമീൻ. ദൈവമായ കർത്താവേ, ജീവദായകമായ നിന്റെ വചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിൽ തൃക്കൺ പാർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ സ്ലേഹന്മാരെ ജ്ഞാനമുള്ള ഒരാൾക്ക് തീർത്ത പ്രകാരം നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ചത് നിന്നെ മനസ്സിലാക്കുന്നതിനെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിദ്യ കുറഞ്ഞവരും മീൻപിടുത്തക്കാരുമായ സ്ലീഹന്മാർ തത്വജ്ഞാനികൾ പോലും വിസ്മയിക്കത്തക്കവണ്ണം വിജ്ഞാനികളും സമർത്ഥരുമായി ഭവിച്ചതുപോലെ കർത്താവെ, ബലഹീനരും പാപികളും അയോഗ്യരുമായിരുന്ന ഞങ്ങൾ നിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് നിന്റെ തിരുനാമത്തെ വഹിക്കുകയും പ്രസിദ്ധമാക്കുകയും ചെയ്യുമാറാകണമേ. തിരുവചനം മൂലം സത്യാറിവിനെ പഠിക്കുവാനും തിരുവിഷ്ടത്തിന് യോഗ്യമായ പ്രകാരം ഭയഭക്തിയുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നാശം വരുത്തുന്ന സകല സ്വഭാവങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകണമേ. സാത്താന്റെ കണികളിൽ നിന്നും ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞ് നിന്റെ മഹിമ നിറഞ്ഞ പ്രകാശത്തിൽ കൂടി നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കൽക്കരികൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെയും നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ വെച്ച് നിന്നെ വീണ്ടും വിധം അറിഞ്ഞ് സ്നേഹിച്ച് സൂക്ഷിക്കുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്റെ നിത്യ സൗഭാഗ്യങ്ങൾ സന്തോഷിക്കുവാനും സംഗതിയാകണമേ. ഞങ്ങൾ നിന്നെയും എന്റെ പിതാവിനെയും പരിശുദ്ധരുഹായി എന്നാളും മഹത്വപ്പെടുത്തുകയും ചുമാറാകണമേ.
ആമേൻ. ത്രിയേക ദൈവത്തിന്റെ തന്നതിരുനാമം മഹത്വപ്പെടുത്തെ. ആദരണീയരായ വൈദികർ, വിശ്വാസ സമൂഹമായി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നവരും പ്രത്യേകമായ അപേക്ഷകളും പ്രാർത്ഥനകളും ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതിന്റെ ആവശ്യങ്ങളുമായി ഇന്നത്തെ പ്രാർത്ഥന സംഗമത്തിൽ ഒത്തുകൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹവന്ദന. ഞാൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി, അങ്ങനായ രാജേഷ് അച്ഛൻ ചില അത്യാവശ്യ തിരക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഒരു നിയോഗം പോലെ രാജേഷ് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വചനം സംസാരിക്കുന്നത് ദലക്ഷനായ ഞാൻ തന്നെയാണ്. മറ്റൊരു വൈദികൻ ഈ കാര്യം ഏറ്റതാണെങ്കിലും അദ്ദേഹത്തിന്റെ അത്യാവശ്യമനുസരിച്ച് ഇന്നത് മാറ്റേണ്ടി വന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചു. സന്തോഷത്തോടുകൂടി ആ ദൗത്യം സ്വീകരിക്കാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എല്ലാവരും ആ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. അന്നനായ മാമനച്ചൻ ഇപ്പോൾ നടത്തിയ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ തുടക്കം മുതലേ പ്രത്യേകം സമ്മേളിച്ച ചില വാക്കുകളുണ്ട്. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ വചനം കേൾക്കുവാനും പ്രാർത്ഥന നിർവഹിക്കുവാനും ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ അവിടുത്തെ അദൃശ്യമായ കൃപ കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ടും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നടത്തണമേ. അപ്രകാരമുള്ള ഒരു അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ദൈവവചനത്തിന്റെ അനുഭവ ഹൃദയങ്ങളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ശ്രമപ്പെടുത്തുവാൻ, നല്ല ഗീതങ്ങൾ നമുക്ക് ഒരുമിച്ച് ആലപിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി, തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മൾ ധന്യരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളോടൊത്ത് ഞാൻ ചിന്തിക്കുവാനായി തെരഞ്ഞെടുത്ത ഒരു വേദഭാഗം വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായിട്ട് ഇന്നും എന്നും അറിയപ്പെടുകയും കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ സഭയെ ചേർത്തുകൊള്ളുവാൻ ദൈവപുത്രൻ ആഗതനാകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ സാഹിത്യ ചുവയോടുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുവാൻ പത്മോസ് ദ്വീപിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായിരുന്നപ്പോൾ യോഹന്നാനെ സാധിച്ചു. അതിന്റെ അനുഗ്രഹീതമായ ചിന്തകളാണ് 22 അധ്യായങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന വെളിപാട് പുസ്തകം. ഈ പുസ്തകത്തിലെ ആദ്യ ഭാഗം 7 സഭകളെ അനുഗ്രഹീതമായി അവതരിപ്പിച്ചുകൊണ്ട് സഭകളുടെ പ്രാതിനിധ്യം എന്നുള്ളതിനേക്കാൾ ഉപരി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ശക്തമായ പ്രവചനങ്ങളിലൂടെ ഒരു ദർശനത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ 3 അധ്യായം അതിന്റെ പകുതി കഴിയുന്ന സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമേൻ എന്ന വാക്ക് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് കേവലം പ്രാർത്ഥനയുടെ ഒടുവിൽ പറയുവാനുള്ള, ഇതെല്ലാം ശരിയാണ് എന്ന് പറയാനുള്ള വാക്ക് മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ് ആമേൻ എന്ന വാക്കിലൂടെ പ്രതിധ്വനിക്കുന്നത്. ആ വാക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ 17 വാക്യത്തിലേക്ക് വന്നാൽ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഞാൻ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആ വാക്യം ഇച്ചിരി ദൈർഘ്യമേറിയ വാക്യമാണെങ്കിലും 3 ഭാഗമായിട്ട് ആ വാക്യത്തെ വേണമെങ്കിൽ ചിത്രീകരിക്കാം. ഒരു മനുഷ്യന്റെ ഈ ലോകത്തിലുള്ള സങ്കല്പം, അവനെ കുറിച്ചുള്ള മതിപ്പ് ഏതൊക്കെ മേഖലകളിലാണ്? എന്നാൽ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കണമെങ്കിൽ നിന്റെ ബുദ്ധി ഉയർത്തപ്പെടേണ്ടുന്നത് ഏതൊക്കെ മേഖലകളിലായിരിക്കണം? അതിന്റെ അവസാന ഭാഗം, എന്തുകൊണ്ട് നിന്നോട് ഇത് കർത്താവ് പറയുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവനവനെ കുറിച്ച് ചില സങ്കല്പങ്ങളും ചില സൗന്ദര്യ ബോധങ്ങളും ചില ചിന്തകളും ഒക്കെ സ്ഥാപിച്ച് അവനവനിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്, സെൽഫ് സെന്റേർഡ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ, ഒരു ചിത്രം, അതായത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മൾ ആ ഫോട്ടോ കാണുവാൻ ആഗ്രഹിക്കാറുണ്ട്. കാണുമ്പോൾ അതിൽ ആദ്യം തിരയുന്നത് അതിലെ വിശിഷ്ട വ്യക്തിയോ അല്ലെങ്കിൽ പ്രധാനിയായി കടന്നു വന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ആകെയുള്ള ഒരു സൗന്ദര്യം കാണുന്നതിനേക്കാൾ സ്വന്തം ചിത്രം അതിലുണ്ടോ, അതിൽ ഞാൻ കണ്ണടച്ചിട്ടുണ്ടോ, ആ എന്റെ വസ്ത്രങ്ങളൊക്കെ നന്നായിട്ടാണോ ഇരിക്കുന്നത്, ഞാൻ ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണോ. അപ്പോ അങ്ങനെ ഒരു സങ്കല്പം വ്യക്തമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ തളം കെട്ടുകയാണ്. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമം നമുക്കുണ്ടാകുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഇരുന്ന് ദൈവദർശനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, നിന്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് ബുദ്ധി പറയും. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതെന്താ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെ ഇരിക്കുക. അതിനെ കുറിച്ച് നമുക്കൊരു ബോധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചിന്തകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ബന്ധം ബോധ്യപ്പെടുവാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ സമയം കണ്ടെത്തുന്നത്. സെപ്റ്റംബർ മാസം 5, 1997 സൗന്ദര്യം ഏറെ ഇല്ലെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടും ലോകത്തിൽ സൗന്ദര്യം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീരത്നത്തെ ഓർക്കാറുണ്ട്, മദർ തെരേസ. അതേ കാലഘട്ടത്തിൽ തന്നെ രാജപ്രൗഢിയോടുകൂടി ഈ ലോകത്ത് ജീവിച്ച് ലോകത്തിൽ നിന്നൊരു അപകടത്തിലൂടെ മാറ്റപ്പെട്ട ഒരു വനിതയെയും ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ആ വനിതയെ കാർ അപകടത്തിലൂടെ ഓർക്കുന്നു എന്ന് മാത്രം, പക്ഷെ മദർ തെരേസയെ ഓർക്കുന്നത് ഇന്നും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന ഒരു സ്ത്രീരത്നമായിട്ടാണ്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സെപ്റ്റംബർ 5 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അധ്യാപക ദിനമാണ്, ഒക്ടോബർ 5 ലോകത്തിൽ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. ഇതൊക്കെ നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ശ്രദ്ധിച്ചു എന്ന് മാത്രം. സെയിന്റ് അഗസ്റ്റിൻ എന്ന വിശുദ്ധനോട് ദൈവം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഈ ചോദ്യം നമുക്കും പരസ്പരം ചോദിച്ചാൽ ഒരുപാട് ഉത്തരമുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം ലോസ് ഏഞ്ചലസിലെ അവിടുത്തെ റീജിയണൽ MMVS സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ചെന്നപ്പോൾ ഞാനൊരു ചോദ്യം എന്റെ മനസ്സിൽ കടന്നു വന്നത് ചോദിച്ചു, ആരാണ് ക്രിസ്തു? അത് പല സ്ഥലത്തും ഞാൻ ചോദിച്ചു. ഈ ചോദ്യം ഞാൻ എന്നോടും ചോദിക്കാറുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ലോകത്തിന്റെ രക്ഷകനാണ്, ഈസ് മൈ സേവിയർ, ഈസ് മൈ എവരിത്തിങ്, ഈസ് മൈ ടീച്ചർ, ഈസ് മൈ ഫ്രണ്ട് എന്നിങ്ങനെ ഒത്തിരി വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് നല്ല ഉത്തരങ്ങളാണ്, പക്ഷെ ഇതെല്ലാം ദൈവശാസ്ത്രത്തിലൂടെ രൂപപ്പെട്ട ചില തലക്കെട്ടുകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ, രക്ഷകൻ ആണെങ്കിൽ ഞാൻ ആ രക്ഷയിൽ തന്നെ ജീവിക്കേണ്ടി വരും. എന്റെ ഗുരുനാഥനാണെങ്കിൽ ആ ഗുരുവിൽ നിന്ന് തന്നെ ഞാൻ കേൾക്കേണ്ടി വരും. എന്റെ സ്നേഹിതനാണെങ്കിൽ ആ സ്നേഹിതനോട് എനിക്ക് അചഞ്ചലമായൊരു സ്നേഹവും സാധാത്മ്യപ്പെടലും ഉണ്ടാകേണ്ടി വരും. ഇവിടെയൊക്കെ ചില കണ്ടീഷൻ നമ്മൾ അറിഞ്ഞോ അറിയാതെ വെക്കുമ്പോൾ ഇതെല്ലാം കേവലം തിയോളജിക്കൽ ക്യാപ്ഷൻസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ സെന്റ് അഗസ്റ്റിൻ പറയുമ്പോൾ ദൈവം നിത്യ നൂതന സൗന്ദര്യമാണ്. നിത്യ നൂതന സൗന്ദര്യം എന്നും നിലനിൽക്കുന്ന, ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത സൗന്ദര്യമാണ് ദൈവം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു, വിശുദ്ധ വേദപുസ്തകവും ഒരു സാധാരണ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒത്തിരി വാക്കുകൾ കണ്ടക്കൂളി പോകുന്ന കുട്ടിയാണ്, നന്നായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ അത് പഴയതാണ്, അത് ഓൾഡായിട്ട് മാറും. പക്ഷെ വിശുദ്ധ വേദപുസ്തകം എന്നും പുതുമയാണ്. കാരണം അത് കാലഘട്ടങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന പുസ്തകമല്ല, എന്നും നിലനിർത്തുന്ന, ഏത് കാലഘട്ടത്തിലെ മനുഷ്യർക്കും അവന്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുന്ന, പൊളിമങ്ങാത്ത നിത്യ സൗന്ദര്യ സങ്കല്പത്തിന്റെ സന്ദേശ പുസ്തകമാണ് ശുദ്ധവേദ പുസ്തകം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പേഴ്സണാലിറ്റി എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, വ്യക്തിത്വം. അതിനൊരുപാട് വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും കാലഘട്ടത്തിലൂടെ ധാരാളം മനഃശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം പല കാലഘട്ടങ്ങളിൽ വ്യക്തിത്വം എന്ന വാക്കിനെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടെങ്കിൽ, ചുരുക്കമായിട്ട് അതിനെ എല്ലാം കൂടെ ചേർത്ത് പറയാൻ കാലഘട്ടങ്ങൾക്കപ്പുറം ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു കൊച്ചു നിർവചനമുണ്ട്. ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ വെർച്യൂസ് ഇൻ എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനിലുള്ള നന്മയുടെ ആകെ തുകയാണ് യഥാർത്ഥത്തിൽ അവന്റെ വ്യക്തിത്വം. ഇന്ന് മാധ്യമത്തിലേക്ക് നമ്മൾ വെറുതെ നോക്കിയാൽ, രാവിലെ മുതൽ വൈകിട്ട് വരെ, വൈകിട്ട് മുതൽ രാവിലെ വരെ, അങ്ങനെ പറഞ്ഞാൽ 24 മണിക്കൂറും ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും സ്ഥലത്ത് ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ തിന്മയെ കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ വാർത്തയുടെ വെളിച്ചത്തിൽ അതിനൽപ്പം മസാല ചേർത്ത് ഏറ്റവും ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ക്രിസ്തു പാപത്തെ വെറുക്കുവാനും ഭാവിയെ സ്നേഹിക്കുവാനും മനുഷ്യപുത്രനായ ദൈവപുത്രനാണ്. ഇന്ന് ഈ ദൈവപുത്രനോടൊപ്പം നടക്കുന്ന നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും 1000 ശരികൾക്കിടയിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ചിത്രീകരിക്കുവാനും പർവ്വതീകരിക്കുവാനും അതിലൂടെ ആ മനുഷ്യനെ വകവരുത്തുവാനും ഏറെ കൊതിക്കുന്ന മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം നോക്കുമ്പോൾ ആർക്കും ആരെ ഇഷ്ടമല്ല, ആർക്കും ആരോടും സ്നേഹമില്ല, പകയും വെറുപ്പും മാത്രം പതഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളെ നമുക്കൊന്ന് പങ്കുവെക്കുവാൻ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ തന്റെ ദർശനത്തിലൂടെ വെളിപ്പെടുത്തിയ ആശയത്തെ 4 കൊച്ചു ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ പങ്കുവെക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. 1, അകപ്പൊരുളിന്റെ സൗരഭ്യമാണ് സൗന്ദര്യം. മനുഷ്യന്റെ ഉള്ളിലുള്ള, എന്നിട്ട് സൂചിപ്പിച്ചു, നന്മകളുടെ ആകത്തുക. ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ നന്മ ഇല്ലാത്ത മനുഷ്യനായിരിക്കും, നമ്മുടെ ദൃഷ്ടി കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നോക്കുമ്പോഴും നന്മ ഒട്ടും വിളങ്ങാത്തൊരു മനുഷ്യനിലും ഒരു നന്മയുണ്ട്. ശ്രീരാമ പരമഹംസൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുന്ന സന്ദർഭത്തിൽ, ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്, നടന്നു പോകുന്ന ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ സംസാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഥ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞത് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ ഒസ്താദ്യോ സിനിമയിൽ നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് സംസാരം മുറുകുന്നു, നല്ല ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നു. ഒരു നായ വഴിയിൽ ചത്തുകിടക്കുകയാണ്. അപ്പൊ ഏറ്റവും മുമ്പിൽ പോകുന്ന ശിഷ്യന്മാർ മൂക്കുപൊത്താൻ തുടങ്ങി. അപ്പൊ ഗുരുവിനെ വഴിയിൽ തടഞ്ഞിട്ട് പറഞ്ഞു, അവിടെ ആ വഴിയെ പോയാൽ ദുർഗന്ധമാണ്, അവിടെ മറ്റൊരു വഴി നമുക്ക് തിരിഞ്ഞു പോകാം. കാര്യം ചോദിച്ചപ്പോ പറഞ്ഞൊരു നായ അവിടെ ചത്തുകിടക്കും. ഗുരു ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. ശിഷ്യന്മാർക്കാകെ ഭയമായി, ആകെ പരിഭവമായി. അവർക്ക് ബഹുമാനം കൂടിയതനുസരിച്ച് അവരിങ്ങനെ വട്ടമിട്ട് നിന്നപ്പോൾ ഈ ഗുരുവായ മനുഷ്യൻ ഈ നായയുടെ അടുത്ത് ചെന്നപ്പോൾ ചത്ത് കിടക്കുന്ന നായയുടെ വാ പിളർന്നു കിടക്കുകയാണ്. ആ വാ പിളർന്നു കിടക്കുന്ന നായയുടെ വായിലേക്ക് നോക്കിയപ്പോൾ ദന്തനിരകൾ വളരെ ഭംഗിയായി കിടക്കും. ഈ ഗുരു ശിഷ്യന്മാരെ കേൾക്ക് പറഞ്ഞു ആ നായയുടെ വായിലേക്കൊന്ന് നോക്കി, എത്ര ഭംഗിയായിട്ടാണ് ഈശ്വരൻ ദന്തനിരകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഇളിച്ചരായ ശിഷ്യന്മാർ ആ ദുർഗന്ധത്തെ മറന്ന് ഗുരു പറഞ്ഞ സൗരഭ്യത്തെ ഉൾക്കൊള്ളുവാൻ ശ്രദ്ധിച്ചതായി ആ ത്രിവേണി പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മളും പലപ്പോഴും നമ്മുടെ യാത്രാമധ്യേ, നമ്മുടെ ജീവിത മാർഗത്തിന്റെ മധ്യേ പലരെയും കണ്ടുമുട്ടും, പലരെയും പരിചയപ്പെടും. പക്ഷെ പലരോടും നമ്മൾ അറിയാതെ പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, സദൃശ്യവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന ഒരു പുസ്തകം. അതിൽ 24:29 വാക്യത്തിൽ അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തികൾ പകരം കൊടുക്കും എന്നും നീ പറയരുത്. പലപ്പോഴും നമ്മുടെ സംഭാഷണങ്ങളിൽ പോലും ഈ വാക്ക് വരാറുണ്ട്, ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ ഏത് കുടുംബക്കാരനാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, എന്റെ വിദ്യാഭ്യാസവും എന്റെ പദവിയും എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പക്ഷേ ഒരു പൂവ് പോലെയുള്ളു, രാവിലെ വിടരുന്നു വൈകിട്ട് കൊഴിയുന്ന ഒരു പൂവിന് സമമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തപ്പോഴാണ് ഈ അഹന്തയുടെ വാക്കുകൾ ഉണ്ടാവുന്നത്. ഇന്ന് പ്രഭാതത്തിലും വന്ന ഒരു സന്ദേശത്തിൽ ഫ്ലോറിഡയിലെ ഒരു ഹൈവേയിൽ കൂടി യാത്ര ചെയ്ത ഒരു കുടുംബത്തിലെ 3 വ്യക്തികൾ, അപ്പനും അമ്മയും ഇളയ മകനും, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളിത് ഒരു കേവലം വാർത്തയായിട്ട് മാറ്റുന്നു, അതിന് അങ്ങനൊരു വാർത്ത ഒരു ഗ്രൂപ്പിലാ വരുന്നെങ്കിൽ അതിന് തൊട്ട് താഴെ എന്റെ ഒരു എന്തിടും പ്രയർഫുൾ കണ്ടോളൻസ്. ഈ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ എന്ത് വിചാരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്. അതിലും വളരെ മഹത്തരമായ കാര്യമാണ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആ കുടുംബത്തിലെ അംഗങ്ങളോട് ആരോടെങ്കിലും ഒരു ആശ്വാസ വാക്കിൽ സംസാരിക്കുവാനോ അവരോടൊപ്പം ചെന്ന് അവരുടെ ഇടയിൽ ആ ദുഃഖം പങ്കുവെക്കുന്ന ആളാകുമെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ്. ഈ മെസ്സേജിലൂടെ അതിനകത്ത് ചിലടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഒരു മരണ വാർത്ത വന്നാൽ പോലും അതിന്റെ അടിയിൽ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു ടിക്കറ്റ് ടിക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക്, ആ മരണം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നു, അകപ്പൊരുളിന്റെ സൗന്ദര്യമാണ് സൗന്ദര്യം, ആ സൗരഭ്യമാണ് സൗന്ദര്യം. ഒരു പുഷ്പം കൊണ്ടുവെക്കുന്ന വെയ്റ്റ് അത് ഒരു ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റിന്റെ ടിന്നാണെങ്കിലും കാർഡ്ബോർഡിന്റെ ടിന്നാണെങ്കിലും ഒരു ഗ്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു പാത്രമാണെങ്കിലും ഈ പൂ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വേസ്റ്റിനെ വിളിക്കുന്നത് ഫ്ലവർ വേസ്റ്റ് എന്നാണ്. നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഒരു പുഷ്പം ഇരിപ്പുണ്ട്. ആ പുഷ്പം നമ്മളാകുന്ന പാത്രത്തിലേക്ക് ദൈവം വെച്ച് തന്നിരിക്കുകയാണ്. ആ ഇരിക്കുമ്പോൾ ആ പുഷ്പത്തിൽ നിന്ന് സുഗന്ധം ഉണ്ടാകുകയും മറ്റുള്ളവരിൽ അങ്ങനെ ഒരു പുഷ്പം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയാണ് സൗന്ദര്യം. ഈ രണ്ട് സൗന്ദര്യവും ലോകത്തിൽ കാണിച്ചു കൊടുത്ത വ്യക്തിത്വങ്ങളിൽ പ്രഥമ സ്ഥാനം നേടുന്നവരാണ് ക്രിസ്തുവും ക്രിസ്തുവിന്റെ അമ്മയായ മാതാവും. ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലും കുറവ് കണ്ടെത്താൻ നിൽക്കുന്ന ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ സുഹൃത്തുക്കളും പരീശന്മാരും സദൂക്കരും ക്രിസ്തുവിനോടൊപ്പം നീങ്ങുമ്പോൾ, അമ്മയോടൊപ്പം നീങ്ങുമ്പോൾ, അവിടെയൊക്കെ മറ്റുള്ളവന്റെ ഉള്ളിൽ പതഞ്ഞു പോകുന്ന ഒരു സൗരഭ്യം സൗന്ദര്യമായി കണ്ടെത്തുന്ന ഒരു മാതൃകാ ജീവിതം ക്രിസ്തുവും അമ്മയും കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതാരെയും കുറ്റപ്പെടുത്താനായിട്ട് എടുക്കരുത്. സ്വയം ഈ ചോദ്യം ഒന്ന് ചോദിക്കുക, ദൈവമേ ഞാൻ മറ്റുള്ളവരിൽ ഒരു നന്മയെങ്കിലും കാണാൻ പ്രഭാതത്തിൽ ഇഷ്ടപ്പെടാറുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു സിനിമാ നടൻ ആ തന്റെ ചെറിയ ഒരു ഉപദേശത്തിലൂടെ പറഞ്ഞതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മതം പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക, പക്ഷെ ആ മതം ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടൊപ്പം ഞാൻ പറയുന്ന ഒരു കൊച്ചു വാചകം കൊണ്ട് കൂട്ടിച്ചേർക്കണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമേ ഇന്നത്തെ ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം നീ എന്നെ ഉപയോഗിക്കണമേ. ഞാൻ ഇന്ന് അഥവാ കടന്നുപോയാൽ ആ കടന്നു പോകുന്നതിന് മുമ്പ് ഈ നന്മയെ പ്രതി എങ്കിലും നിന്നോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ വന്ന് ഒന്ന് കാണുവാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുമല്ലോ. നന്മ ചെയ്യാനുള്ള ഒരാഗ്രഹം മനുഷ്യനുണ്ടെങ്കിൽ ഏത് കുറവുള്ള മനുഷ്യനെ കണ്ടാലും അവന്റെ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമാകും. നമുക്ക് ചിലടെ കാണുമ്പോൾ ചിരി വരാത്തതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ദൃഷ്ടിയിലൂടെ ആ വ്യക്തിയിൽ ഒരു നന്മയില്ല. നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ ചിന്തയിലും ആ വ്യക്തിയിൽ കുറവുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. അതുകൊണ്ട് അവർ സ്വയം പ്രഖ്യാപിക്കും ഞാൻ നന്മയുടെ പര്യായമാണെന്ന് സ്വയം പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് ചിരിക്കാൻ പറ്റാത്തത്, അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. സ്വയം ചിന്തിക്കുക, എനിക്ക് ആരോടൊക്കെ ചിരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം അവരെയൊക്കെ ഞാൻ നന്മ കാണാൻ ഒരു കാരണവശാലും എനിക്ക് സാധ്യത തെളിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. രണ്ടാമതായി, ചെറിയ കാര്യങ്ങളിൽ ചന്തം കണ്ടെത്തുന്നതായിരിക്കണം സൗന്ദര്യം. ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യം അല്ലെങ്കിൽ ചന്തം കണ്ടെത്തുന്നതാണ് സൗന്ദര്യം. നമുക്ക് നിസ്സം വലിയ വീടുകൾ കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, വിലപിടിപ്പുള്ള കാറ് കണ്ടാൽ സന്തോഷമാണ്, വിലപിടിപ്പുള്ള വസ്ത്രം കണ്ടാൽ സന്തോഷമാണ്. പക്ഷേ തെരുവിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് അത്ര സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമില്ല. അതുമാത്രമല്ല, ജീവിതത്തിൽ രോഗം ബാധിച്ച് അവശതയിൽ കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊന്ന് സന്തോഷമില്ല. അതുകൊണ്ടാണ് വാർദ്ധക്യത്തിലേക്ക് ബാധിച്ച മാതാപിതാക്കളെ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് സന്തോഷമില്ലാത്തതിന്റെ കാരണം അവരെ കുറിച്ചൊരു പുച്ഛമാണ്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലാകട്ടെ, ആ കുഞ്ഞുങ്ങളിൽ സൗന്ദര്യം, ബാഹ്യമായ സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യത്തെ നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കും. അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ വാനോളം പുകഴ്ത്തും. അവർ ഏതെങ്കിലും ടാലന്റുകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതിനപ്പുറമായ ഒരു കാര്യം ചെറിയ കാര്യത്തിൽ പോലും ഉണ്ട്. ഉദാഹരണം, വിക്കനായിരുന്നു മോശ. ആ മോശയ്ക്ക് ദൈവം തമ്പുരാൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അല്ലെങ്കിൽ ഒരു വരം കൊടുത്ത് മോശയെ വിട്ടയക്കുമ്പോൾ ആ ചെറിയ മനുഷ്യനിൽ ദൈവം തമ്പുരാൻ ഒരു വലിയ സ്വപ്നം കണ്ടു. ആ ചെറിയ മനുഷ്യനിലൂടെയാണ് ലക്ഷക്കണക്കിന് വരുന്ന കൂടാരത്തിൽ പാർക്കുന്ന 12 ഗോത്രങ്ങളായി തിരിഞ്ഞ മനുഷ്യരെ നെബോ പർവ്വതം വരെ തെളിയിക്കുവാനായിട്ട് നയിക്കുവാനായിട്ട് മോശ ഉപയോഗിക്കപ്പെടുന്നത്. വീണ്ടും പല പ്രാവശ്യവും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സക്കായി നീളം കുറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നീളം കുറഞ്ഞ മനുഷ്യരെ കാണുമ്പോഴും പറയും സക്കായിയുടെ അത്രയേ ഉള്ളൂ, പക്ഷെ കയ്യിരിപ്പ് ശരിയല്ല, ഇത്തിരിയേ ഉള്ളൂ. നീളം കുറവാണെങ്കിലും വലിയ കുഴപ്പക്കാരനാണ് നമ്മൾ പലപ്പോഴും പറയും, പക്ഷെ നമ്മുടെ മനസ്സിന്റെ നീളക്കുറവായി കുഴപ്പം. അതുകൊണ്ട് കുറവുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ക്രിസ്തു സൗന്ദര്യം കണ്ടെത്തി. അതുകൊണ്ടാണ് പുല്ലിനെ നോക്കി ഉപമ പറയുന്നുണ്ട്, പുൽക്കൊടിയെ നോക്കി ഉപമ പറയുന്നുണ്ട്, കൊച്ചു വിത്തിനെ എടുത്തിട്ടും സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പരിശോധിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ ഏറ്റവും ഭംഗിയായിട്ട് ഉപമ പറഞ്ഞ ഒരു ഗുരുനാഥനാണ് ക്രിസ്തു. രണ്ട് ചിന്തകൾ നമ്മൾ പങ്കുവച്ചു. ആദ്യം അകപ്പൊരുളിന്റെ സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് പഠിച്ചു. ചെറിയ കാര്യങ്ങളിൽ ചന്തം കണ്ടെത്തുന്നതാണ് സൗന്ദര്യം എന്ന് രണ്ടാമതായി ചിന്തിച്ചു. മൂന്നാമത് നേച്ചർ സെന്റേർഡ് ലൈഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്യൂട്ടി. പ്രകൃതിയിൽ കോർത്തിണക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് സൗന്ദര്യത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഇന്ന് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം പേരും അമേരിക്കയിലും അല്ലെങ്കിൽ കാനഡയിലും ഉള്ളവരായിരിക്കാം. അവിടെയുള്ള മിക്ക വീടിന്റെയും പിറകിൽ നമ്മൾ കൃഷിക്ക് വേണ്ടി ഒരു ചെറിയൊരു സ്ഥലം തിരഞ്ഞെടുക്കാറുണ്ട്. ആ കൃഷിയെ നമ്മൾ ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നവരുണ്ട്. ഇനി അത് ചെയ്തില്ലെങ്കിൽ അതൊരു കുറവല്ലേ എന്ന് ചിന്തിച്ച് ചെയ്യുന്നവരുണ്ട്. അതിൽ പാകമാകുന്നതിന്റെ ഏറ്റവും നല്ല അംശം ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് പണമൊന്നും കൂടാതെ അത് കൃത്യമായിട്ട് പങ്കുവെക്കുന്നവരുണ്ട്. ഇത് മലയാളി സ്റ്റോറിൽ കൊണ്ടുകൊടുത്ത് പണം വാങ്ങുന്നവരുമുണ്ട്. എല്ലാവരോടും എനിക്ക് ഒരേ സ്നേഹവും ഒരേ അകലവും. പക്ഷെ ഇന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഗാർഡനിങ്. അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണാം. നല്ല ചെടികളൊക്കെ വാങ്ങി വീടിന്റെ മുമ്പിൽ അത് കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്ത് വളർത്തുന്നെങ്കിൽ നമ്മൾ പറയും അതൊരു സൗന്ദര്യ സങ്കല്പമാണ്. കുക്ക് ചെയ്യുക, കുക്ക് ചെയ്യുന്നു, ആ കുക്ക് ചെയ്ത കാര്യം ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മുടെ സൗന്ദര്യ സങ്കല്പം വളരെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഡ്രസ്സിംഗ് നമ്മുടെ സൗന്ദര്യ സങ്കല്പം നന്നായിട്ട് പ്രകടിപ്പിക്കാനുള്ള മറ്റൊരിതാണ്. നന്നായിട്ട് വസ്ത്രധാരണം ചെയ്യുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. മറ്റൊരു സംസ്കാരമാണ് ആധുനിക കുടുംബ ജീവിതത്തിലൂടെ വന്ന ഷോപ്പിംഗ് കൾച്ചർ. പണ്ടൊക്കെ ഷോപ്പിങ്ങിന് പോയാൽ, ഷോപ്പിംഗ് എന്നൊരു വാക്കില്ലായിരുന്നു, ചന്തയിൽ പോവുക എന്നൊരു വാക്ക് പച്ച മലയാളത്തിൽ പറയുമായിരുന്നു. പോകുമ്പോൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സാധനം ഒരു വീട്ടിലേക്ക് വാങ്ങിക്കുന്നത്. എന്റെ ചെറുപ്പത്തിലും എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പശുവിന് ആവശ്യമായ ചില ആഹാര പദാർത്ഥങ്ങളുണ്ട്, അത് വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മനുഷ്യർക്കുള്ള അരിയോ ഉപ്പോ മുളകോ വാങ്ങിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധനം അത് വാങ്ങിക്കൊണ്ട് വരും. ഇപ്പൊ വീടും പ്രകൃതിയും മൃഗങ്ങളുമായിട്ടൊക്കെ ഇണങ്ങിച്ചേർക്കും. അതുപോലെ കൃത്രിമ രാസവളങ്ങളെക്കാൾ പ്രകൃതിദത്തമായ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്കയിൽ വന്നപ്പോഴും നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഓർഗാനിക്. ഞാനും അരമനെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴും ആദ്യം കേട്ട വാക്ക് ഇത് ഓർഗാനിക് മുട്ടയാണ് അവിടുത്തെ കോഴി ഇടുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ഓർഗാനിക് ആണെങ്കിൽ അതിൽ നിന്ന് ഓർഗാനിക് മുട്ട കിട്ടും. ഞാനത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളൊക്കെ ഈ ഓർഗാനിക് എന്നൊരു പദം പറയുകയും ആ ഓർഗാനിക് അല്ലാത്ത അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള പ്രക്രിയ
ചെയ്യുകയും
ദൈവാനുഗ്രഹം ലഭിക്കപ്പെടാൻ നമ്മളിതൊക്കെ ഒരു മുഖാന്തരമായിട്ട് ആക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട്. കാവ് കാലഘട്ടങ്ങളിലൂടെ കൊച്ചു കേരളത്തിൽ ഇഷ്ടം പോലെ പ്രകൃതിദത്തമായ കാവുകൾ ഉണ്ടായിരുന്നു. ആ കാവും നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന പൂന്തോട്ടവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന പൂന്തോട്ടം നമ്മൾ എപ്പോഴും കണ്ട് ആസ്വദിക്കുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അത് ചെയ്യുമ്പോൾ പ്രകൃതിയിലെ ചില പാഠങ്ങൾ നമുക്ക് സ്വന്തം സ്വയമായിട്ട് മനസ്സിലാക്കുവാനും അതിനോട് സാധാരണപ്പെട്ട് ജീവിക്കുന്നതിന്റെ ആവശ്യം ബോധ്യപ്പെടുവാനുമായിരുന്നു കാവുകളുടെ പ്രസക്തി. അതുമാത്രമല്ല, അമേരിക്കയിൽ 50 സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ ഈ 50 സ്റ്റേറ്റിനും 50 രൂപത്തിലുള്ള ഭൂമിശാസ്ത്ര സൗന്ദര്യമുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് ഞാൻ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്. അവിടുത്തെ പ്രകൃതിയുടെ ഭംഗി എനിക്കേറെ സന്തോഷം തോന്നി. വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ ഈജിപ്തിലൂടെ സഞ്ചരിച്ചതും ജോർദാനിലൂടെ സഞ്ചരിച്ചതും ഒക്കെ ഓർമ്മപ്പെടുന്ന നല്ല പ്രകൃതി. കടലും കരയും തമ്മിൽ തൊട്ട് ഇങ്ങനെ ബന്ധിച്ച് ആലിംഗനം ചെയ്യുന്ന ഒരുപാട് ബീച്ചുകൾ ആ പ്രദേശത്തിന്റെ പ്രസക്തിയാണ്. മലകളും മലമടച്ചുകളും ഏറെയുണ്ട്. ഇടയ്ക്കൊക്കെ ഭൂമികുലുക്കം ഉണ്ടായേക്കാം. പക്ഷേ ഭൂമികുലുക്കത്തെ കുറിച്ചും ഞാൻ പറയുന്നത് അത് ലോസ് ഏഞ്ചലസ് മാത്രമല്ല, ഇന്ന് രാവിലെ വന്ന ഒരു സ്നേഹിതന്റെ വാർത്തയ്ക്കകത്ത് പറയുന്നു മതങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നു, സഭകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ പണ്ടു മുതലേ ഛിദ്രതയുണ്ട്, യുദ്ധമുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ അതിനേക്കാൾ ഉപരി സഹോദരങ്ങൾ തമ്മിൽ ഏറ്റവും ഒടുവിൽ വ്യക്തികൾ തമ്മിൽ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമി ഒന്ന് ഉണർന്ന് ആഞ്ഞൊന്ന് കുലുങ്ങിയാൽ നമ്മുടെ ജീവിതം എവിടെയാകും? ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇട്ടേക്കുക. ഞാനിത് വായിച്ചിട്ട് 2-3 പ്രാവശ്യം നോക്കി ദൈവമേ ഇവിടെയും സംഭവിക്കാം. ചിലപ്പോ പറയും ഫ്ലോറിഡയിലാണെങ്കിൽ കാറ്റടിക്കും, ടെക്സസിലാണെങ്കിൽ വെള്ളം പൊങ്ങും, ലോസ്ആഞ്ചലസിലാണെങ്കിൽ ഭൂമി കൊല്ലുന്നു. എവിടെയും എല്ലാ സ്ഥലത്തും ഒരു സുരക്ഷിതമല്ലാത്ത ജീവിതക്രമം ഇന്ന് ഉണ്ടാകുന്നു. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്ത് ആസ്വദിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ടായി. എന്റെ സുഖത്തിന് വേണ്ടി പ്രകൃതിയിലെ ഏത് കാര്യത്തെയും ഞാൻ ആസ്വദിക്കാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കും. അത് വായുവാണെങ്കിലും വെള്ളമാണെങ്കിലും പ്രകൃതിദത്തമായ ഏത് കാര്യത്തെയും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ആ വാക്കിന് പറയുന്ന പേരാണ് അഡിക്ഷൻ. ഒരു പരിധിയിൽ കൂടുതൽ ഒരു കാര്യത്തെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ അതിനകത്ത് തന്നെ സ്വാധീനപ്പെടുത്തുകയാണ്. ഈ ചിന്തകൾ നമുക്ക് നിറയുമ്പോൾ ഗാർഡനിങ്ങിനേക്കാളും കുക്കിങ്ങിനേക്കാളും ഡ്രസ്സിങ്ങിനേക്കാളും ഷോപ്പിങ്ങിനേക്കാളും വലുതാണ് പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതക്രമം. ഒരുപക്ഷെ കുയിലിന്റെ ശബ്ദം കേൾക്കുമ്പം ചിലരെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്, കുയിലിന്റെ ശബ്ദം പോലെയാണ് ഈ വ്യക്തിയുടെ, ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ പുരുഷന്റെ ശബ്ദം. നമ്മൾ പണ്ടേ ഉപമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്റെ ചോദ്യം, കുയിലിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ? എല്ലാ മൃഗങ്ങൾക്കും ദൈവം ശബ്ദം കൊടുക്കും, എല്ലാ മനുഷ്യർക്കും ദൈവം ശബ്ദം കൊടുക്കും. വിശുദ്ധ കുർബാനയെ കുറിച്ചും പുത്തോമോ ചൊല്ലുന്നതിനെ കുറിച്ച് പോലും ഇന്ന് ചിലപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. പുത്തോമോ ഇന്ന് ഇഷ്ടംപോലെ എന്റെയും ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന് എന്റെ വിചാരം, അത് ഞാനിട്ടതല്ല. ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഇടുന്നതായിരിക്കും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. പുത്തോമോയുടെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് അതിനനുബന്ധിച്ച് കീബോർഡ് വായിച്ചിട്ട് എന്നിട്ട് നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് അതിന് അടിക്കുറിപ്പെടുത്തും. ആ സ്വർഗ സുന്ദരമായ ശബ്ദത്തിൽ ഇന്ന ആളിന്റെ പുത്തോമോ. അപ്പൊ എന്റെ ഇടയ്ക്കൊക്കെ എന്റെ മനസ്സിൽ ചോദ്യം, അപ്പൊ ഈ സ്വരം നല്ലതല്ലാതെ ചൊല്ലുന്ന വൈദികരുടെ കുർബാന ദൈവം സ്വീകരിക്കുമോ? അല്ലെങ്കിൽ നന്നായിട്ട് പാടാൻ കഴിവില്ല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മനുഷ്യരുടെ ഒക്കെ ശബ്ദം ദൈവം സ്വീകരിക്കുമോ? ഞാൻ പറയുന്നത്, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പതഞ്ഞു പോകുന്ന ഒരു സൗരഭ്യമുണ്ട്. ആ സൗരഭ്യം ആത്മാർത്ഥമായിട്ടാണ് ആ വിശുദ്ധ ബലി പുരോഹിതൻ അർപ്പിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് ജനം പ്രതിവാക്യം ചൊല്ലുന്നതെങ്കിൽ, അവിടെയാണ് സ്വർഗ സുന്ദരമായ ബലി അർപ്പിക്കപ്പെടുന്നത്. ഞാന് ഒരു പള്ളിയെ കുറുക്കെ കൂടെ കോട്ട് ചെയ്യുമ്പോൾ മറ്റു പള്ളികൾ കുറവുള്ള പള്ളികളായിട്ടാണ്, എല്ലാ പള്ളിയും നല്ല പള്ളികൾ തന്നെയാണ്, നല്ല മനുഷ്യരാണ്. ഞാൻ ഈ അടുത്ത സമയം കഴിഞ്ഞ സൺഡേ ലോസ്ആഞ്ചലസ് സെന്റ് തോമസ് പള്ളിയിൽ കുർബാന ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം, എല്ലാ മനുഷ്യരും അവിടെ ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും ഓൾട്ടർനേറ്റ് സൺഡേസിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഭാഷ ചൊല്ലിയാലും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ശബ്ദത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രതിവാക്യം ചൊല്ലുന്നത് കേട്ടപ്പോൾ എല്ലാ ദേവാലയങ്ങളും ഇതുപോലെയോ ഇതിന് മുമ്പിൽ ഇതിന് അല്പം കൂടി മികച്ചതായിട്ടോ ആത്മാർത്ഥമായി ആരാധനയിൽ സംബന്ധിക്കുമെങ്കിൽ ആ ആരാധനയാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം. അല്ലാതെ ഒരു ശുശ്രൂഷക്കാരൻ നന്നായിട്ട് വായിക്കുന്നെങ്കിൽ നമ്മൾ അവരെ വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കും, അതോടുകൂടി അവന്റെ വളർച്ച മുരടിക്കുകയും ചെയ്യും. ഒരു വൈദികന്റെ ശബ്ദം അല്പം മേന്മയുള്ളതാണെങ്കിൽ അതിനെ വാനോളം പുകഴ്ത്തി അതാണ് സൗന്ദര്യമെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ അറിവിന്റെ കുറവ് കൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ആരാധനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പുരോഹിതന്റെ ആത്മാർത്ഥതയും കടന്നു വരുന്ന വിശ്വാസികളുടെ ആത്മാർത്ഥതയും ഒത്തുചേരുമ്പോൾ ദൈവം നമ്പുരാൻ അവിടെ ആ ബലിപീഠത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഉണ്ടാകും. അത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് മാത്രം. നാലാമതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള കാര്യം, യോഹന്നാൻ സ്നാപകൻ പഠിപ്പിക്കുന്ന ഒരു സൗന്ദര്യബോധമുണ്ട്, സൗന്ദര്യശാസ്ത്രം, എസ്തെറ്റിക് സയൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അദ്ദേഹത്തിന്റെ സൗന്ദര്യശാസ്ത്രം ഇങ്ങനെയായിരുന്നു, ഞാൻ കുറവുള്ളവനാണ്, എന്നേക്കാൾ വലിയവനാണ് എന്റെ പുറകിരിഞ്ഞു വരുന്നത്, ഞാനോ കുറയണം അവനോ വളരെയണം. ഈ വാക്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒരു പൊസിഷനിൽ ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, എനിക്ക് ശേഷം ഞാൻ മാറിക്കഴിഞ്ഞാൽ പ്രളയം ഉണ്ടായേക്കാം, എന്നെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നും നടക്കാൻ സാധ്യതയില്ല, അഥവാ നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി ഏത് മേഖല ഉപയോഗിച്ചും അതിൽ കുറവ് കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഇതാണ് വിനയത്തിന്റെ സൗന്ദര്യം, ഇതാണ് ആധ്യാത്മികതയുടെ സൗന്ദര്യം, ഇതാണ് വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ തലമുറ എല്ലാം ചിന്തിക്കുന്നത് അപ്പനേക്കാൾ അമ്മയേക്കാൾ ബുദ്ധിയുള്ളവരാണ് ഞങ്ങൾ. ഇതുണ്ടായത് അവരിൽ കൂടെ മാത്രമല്ല, ഒരുപക്ഷെ അപ്പനോ അമ്മയോ വീട്ടിലെ സംഭാഷണത്തിൽ മലയാളിയെ കുറിച്ചോ മലയാള സംസ്കാരത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ വന്ന നാടിനെ കുറിച്ചോ ചിലപ്പോഴൊക്കെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അതിനെ കുറച്ച് കാണിക്കും. കുറച്ച് കാണിക്കുമ്പോൾ വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്തയുണ്ടാകും, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം. ഞാൻ ഈ അടുത്ത സമയത്ത് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയെ കുറിച്ച് സംഭാഷണം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ അവരെ മലയാളം എത്ര കാണിച്ചമായിട്ടാണ് ഞങ്ങൾ മലയാളം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, മലയാളം സംസാരിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ മലയാളത്തിലാണ്, അവർ മലയാളം വായിക്കുന്നുണ്ട്, മലയാളം എഴുതാൻ അവർക്ക് നല്ല വശമില്ല, പക്ഷെ മലയാളം എവിടെ കേട്ടാൽ അവർക്ക് മനസ്സിലാകും. കാരണം അമേരിക്കയിൽ നിന്ന് ഒരുപക്ഷെ ഞങ്ങൾക്ക് അവർ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ധനമുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പള്ളിയിലും അവർ വലിയ അറിയപ്പെടുന്ന പൊസിഷനിലൊന്നും ഇരിക്കുന്നില്ല എങ്കിലും സാധാരണ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ സൗന്ദര്യമായി സൗന്ദര്യപൂർവ്വം അല്ലെങ്കിൽ നന്നായി നടത്തുന്ന വ്യക്തികളാണെന്ന് എനിക്കൊരു ബോധം തോന്നി. പക്ഷെ അവർ പറഞ്ഞു, മലയാളത്തെ വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ജീവിതം ആവശ്യമില്ല, കാരണം ഭാഷയിലല്ല ദൈവം കുടികൊള്ളുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ തലമുറയെ പഠിപ്പിച്ചത് ഭാഷയിൽ ദൈവമുണ്ട്, ആ ഭാഷയിലാണ് ദൈവകൃപ നിലകൊള്ളുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മറ്റു മതസ്ഥരൊക്കെ അവര് അവരുടെ ഭാഷ വിട്ട് അവർ വന്ന് പാർക്കുന്ന സ്ഥലത്തിന്റെ ഭാഷയെ അവർ മുറുകെ പിടിക്കേണ്ടി വന്നേനെ. ചിലപ്പോഴൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അത് ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള ചിന്തയ്ക്ക് പകരം ഞാനോ വളരണം അല്ലെങ്കിൽ ഞങ്ങളോ വളരണം മറ്റുള്ളവർ കുറയണം എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ അത് നമ്മുടെ സൗന്ദര്യ സ്വത്വബോധമില്ലായ്മയുടെ ഒരു തെളിവായിട്ട് നമ്മൾ എടുക്കണം. നാർസിസം എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചതാണ്, ഗ്രീക്ക് ഭാഷയിൽ അറിയപ്പെടുന്നൊരു ഒരു കഥയാണ്. നാർസിസ് രാജകുമാരൻ തന്റെ സൗന്ദര്യത്തെ കുറിച്ച് അന്ന് മുഖക്കണ്ണാടി ലഭ്യമല്ലാത്തത് കൊണ്ട് ബോധവാന അല്ലായിരുന്നു, പക്ഷെ കൂട്ടുകാരും വീട്ടുകാരും എപ്പോഴും എന്റെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നിശ്ചലമായി കിടക്കുന്ന ഒരു ജലാശയത്തിൽ അദ്ദേഹം ചെന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ തന്റെ മുഖം അതിൽ കണ്ടപ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. ഒരു വലിയ സൗന്ദര്യ സ്വത്വബോധം ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഭക്ഷണം മറന്നു, സമയം മറന്നു, പകലും രാത്രിയും മറന്നു. പകലൊക്കെ സൂര്യപ്രകാശത്തിൽ തന്റെ മുഖം കണ്ടുവെങ്കിൽ രാത്രിയായപ്പോൾ ചന്ദ്രന്റെ പ്രകാശത്തിൽ തന്റെ മുഖം പ്രതിബിംബിക്കുന്നത് കണ്ടു. രാത്രിയും പകലും അവിടെ ഇരുന്ന് ദിവസങ്ങളോളം അവിടെ ഇരുന്നിട്ട് ഈ മനുഷ്യൻ രാജകുമാരൻ ആ വെള്ളത്തിൽ തന്നെ വീണു മരിച്ചു എന്നാണ് കഥാ തന്തു. അതെന്തുമാകട്ടെ, ഇതിന് വ്യത്യസ്തമായ ഭാവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ നമ്മളെ നോക്കി ജീവിക്കുകയാണ്. ഒരു കാലഘട്ടം മുമ്പ് നമ്മളും നമ്മുടെ ഗ്രാമവുമായിരുന്നു വലുത്, നമ്മളും നമ്മുടെ പ്രദേശവുമായിരുന്നു വലുത്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും എന്നുള്ള ചിന്തയിലേക്ക് മാറി. പിന്നെ മനസ്സിലായി നമ്മളും നമ്മൾ ഉൾപ്പെടുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും മാത്രം. പിന്നീട് മനസ്സിലായി ഞാനും നീ ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ അതും മാറി ഞാൻ മാത്രം ഈ ലോകത്തിലെ പ്രധാന വസ്തു പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്തയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ നമുക്കറിയാതെ നഷ്ടപ്പെട്ടത് ദൈവം പകർന്നു തന്ന ഒരു സ്വത്വബോധമാണ്. നാല് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇന്ന് നൽകി. അകപ്പൊരുളിന്റെ സൗരഭ്യമാണ് സൗന്ദര്യം. ചെറിയ കാര്യങ്ങളിൽ ചന്തം കണ്ടെത്തുന്നതാണ് സൗന്ദര്യം. പ്രകൃതിയുമായി ഇണങ്ങി ആ പ്രകൃതിയോട് ബന്ധപ്പെട്ട് പ്രകൃതി ദത്തമായി ജീവിക്കുന്നതാണ് സൗന്ദര്യം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ച ക്രിസ്തു എന്നിൽ വളരണം, ഞാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു റീഫില്ലിംഗ്, വീണ്ടും ക്രിസ്തു എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം, അത് സൗന്ദര്യത്തിന്റെ ബോധമാണ്. ഈ രണ്ട് സൗന്ദര്യവും കൃത്യമായി പഠിപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമുക്ക് പങ്കുവെക്കുന്നത് ക്രിസ്തുവും അമ്മയുമാണ്, ദൈവമാതാവും. അതുകൊണ്ട് ഒരുപാട് പുസ്തകത്തിൽ വായിച്ച വേദവാക്യം ഒരു പ്രാവശ്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം മുതൽ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഈ ദൈവവചനം ദൈവം നൽകിയ ദർശനമായി യോഹന്നാൻ സ്വീകരിച്ചുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഈ പ്രഭാതത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാക്കപ്പെടുവാൻ ഞാൻ എന്നോടും ഈ കാര്യം വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു. അതിനേക്കാൾ വിനയമായി എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ആവശ്യപ്പെടുന്നു, ഒരു അപേക്ഷയായി ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും വചനം സംസാരിക്കുവാനും ദൈവം എനിക്ക് നൽകിയ അവസരത്തിനും ബഹുമാനപ്പെട്ട രാജേഷൻ അക്കാര്യം നിർദ്ദേശിച്ചതിലുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ വൈദികരോടും സംബന്ധിച്ച എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പുകാലം ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. മാതാവ് ഈ ലോകത്തിൽ ജനിച്ചത് ദൈവപുത്രനെ വഹിക്കുവാനുള്ള നിയോഗത്തിനാണെങ്കിൽ നമ്മുടെ ജനനവും ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഒരു നിയോഗം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഒരു ജനന കാലം ഒരു ജന്മമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനാ ഞാൻ എന്റെ വാക്കുകളിലൂടെ പൂർത്തീകരിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അച്ഛാ അച്ഛൻ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഇന്ന് കേട്ട വേദഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുവാൻ ധാരാളം പേരുടെ പേരുകൾ നമ്മൾ അനുദിന പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് ശ്രൂബോറോ പ്രാർത്ഥനയുടെ സമയത്തും നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലും മുമ്പ് രാജേഷത്തിന് അത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ചില പ്രദേശങ്ങളിലൊക്കെ ദൈവ ശുശ്രൂഷയുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യരൊക്കെ സന്തോഷത്തോടും സന്തോഷത്തിന്റെ അശ്രുപൂജയോടും കൂടി കടന്നുവെന്ന് പറയാറുണ്ട്. അച്ഛാ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ശ്രൂബോറോ പ്രയറിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. തുടർന്നും അച്ഛനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ല തോന്നുന്നത്, നമ്മൾ അങ്ങ് ചെറുതായി പോകും. ചെറുതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ അമ്മയൊക്കെ ഉപയോഗിക്കുന്നല്ലോ എന്നർത്ഥത്തിൽ ആ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ദൈവത്തോട് അലിഞ്ഞു ചേരുന്ന ഒരു സന്ദർഭമായിട്ട് മാറും. അതിന് മറ്റുള്ളവർക്ക് പ്രയോജനം തുടർന്ന് ഉണ്ടാക്കുവാൻ ദൈവം സാധിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മറപ്രൈമിന്റെ അനുതാപത്തിന്റെ കീർത്തനങ്ങളിൽ നിന്ന് രണ്ടു മൂന്ന് വരികൾ പാടുകയാണ്. പ്രാർത്ഥനയുടെ പേരുകൾ രാജേഷന്റെ പക്കലായതുകൊണ്ട് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് സമർപ്പിക്കുവാനുള്ള എല്ലാ രോഗികളെയും ചികിത്സകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വാർദ്ധക്യം മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അധ്യയന വർഷം ആരംഭിച്ച എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഉപരിപഠനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും വിവാഹ ജീവിതത്തിന് വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് തുടർന്നും ജീവിക്കുവാൻ ഉള്ള അവകാശത്തിനും അർഹതയ്ക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ ദേവാലയങ്ങൾക്കു വേണ്ടി ദൈവ വചനം സംസാരിക്കുകയും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമയം പ്രത്യേകമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിയിടണമേ. നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ 281 പേജിൽ അതുകൊണ്ട് നമുക്ക് അതിലെ 6 നമുക്കൊന്ന് പാടി ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ആശ്രയിപ്പാൻ മതിയായവനും ഞങ്ങളെ ദിവസവും വഴി നടത്തി നന്മകളിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അവകാശവും അർഹതയും നൽകി ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമേ, ദൈവമാതാവായ കന്യക മറിയാമ്മയുടെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തിന്റെ പെരുന്നാൾ സന്തോഷത്തോടെ 8 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ പിൻബലത്തിലും പശ്ചാത്തലത്തിലും ആരാധനയിൽ ഒത്തുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളത് പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ അമ്മയുടെ ജനനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മമാക്കി മാറ്റുവാൻ ദൈവപുത്രനെ വഹിക്കുവാൻ ദൈവം സാധ്യത നൽകിയതുപോലെ കർത്താവെ, ഞങ്ങളുടെ ഉദരത്തിലല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വഹിക്കുവാനും ഞങ്ങളുടെ ചിന്തകളിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ വാക്കുകളിലും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളിലും ദൈവനാമം മഹത്വപ്പെടുത്തുന്ന രീതിയിലാക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മം കൊണ്ട് സാധ്യത നൽകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഈ പ്രഭാതം ഞങ്ങൾ പ്രത്യേകമായിട്ട് വിനിയോഗിക്കുന്നു. 1000 ചെടികൾക്കിടയിലും ഒരു തെറ്റിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ തീരരുത്. 1000 തിന്മകളുടെ ഇടയിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ സ്നേഹിക്കുന്ന, ആ നന്മ ചെയ്ത വ്യക്തിയെ ആദരിക്കുന്ന ഒരു ജീവിത ക്രമത്തിലേക്ക് ഞങ്ങളെ കർത്താവ് മാറ്റണമേ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം ഞങ്ങൾക്ക് ഇന്നും കേൾക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം ഒരുക്കിയല്ല. സെന്റ് അഗസ്റ്റിൻ ഞങ്ങളെ പഠിപ്പിച്ചു, ദൈവം നിത്യ നൂതന സൗന്ദര്യമാണ്. ആ നിത്യ നൂതനമായ സൗന്ദര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ വിശുദ്ധ മാമോദീസയിലൂടെ ഞങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ മരണം വരെയും ആ പൂവിൽ നിന്നുള്ള സൗരഭ്യം ഞങ്ങൾക്കും ഞങ്ങൾ ചെല്ലുന്ന സമൂഹത്തിനും പരിശുദ്ധാത്മാവിന്റെ കൃപയായി ലഭിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളിലുള്ള നന്മയുടെ ആകത്തുകയാണ് സൗന്ദര്യം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവെങ്കിൽ ഞങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ആ സൗന്ദര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും ഞങ്ങൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവരിൽ ഞങ്ങളെക്കാളും വലുതായി ആ സൗന്ദര്യം ഉണ്ടെന്ന് ചിന്തിപ്പാനും 4 ചിന്തകൾ ഞങ്ങൾക്ക് പഠിക്കുവാനും ചിന്തിപ്പാനും ദൈവം ഇടയാക്കിയല്ലോ. കർത്താവേ, ഒരു മനുഷ്യന്റെ അകപ്പൊരുളിന്റെ സൗരഭ്യമാണ് സൗന്ദര്യമെന്നും ഏറ്റവും കുറവുള്ള കാര്യങ്ങളിൽ പോലും ചന്തം കണ്ടെത്തുന്ന ഒരു ജീവിതക്രമവും ചിന്താഗതിയും നമുക്കുണ്ടെങ്കിൽ അത് സൗന്ദര്യത്തിന്റെ മറ്റൊരു തലമാണെന്നും പ്രകൃതിയുമായിട്ടിണങ്ങിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടും പ്രകൃതിയെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആവാസ സ്ഥലമായി കരുതിക്കൊണ്ടും ജീവിക്കുവാൻ ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കണമേ എന്നുള്ള ചിന്തയിൽ ഞാനോ കുറയണം അവനോ വളരണമെന്ന് യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ച സ്വർഗീയമായ ചിന്തയും കൂട്ടിച്ചേരുമ്പോൾ കർത്താവേ, ക്രിസ്തു ഈ ലോകത്തിന് കൈമാറിയതും ദൈവമാതാവ് ഞങ്ങളെ പഠിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ സൗന്ദര്യ സ്വത്വബോധം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതേ ചിന്താവിഷയം ഞങ്ങൾ നെഹെമ്യാവിന്റെ പുസ്തകം 2:18 പഠിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെയും ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെയും ക്രിസ്തു കേന്ദ്രീകൃതമായി പണിയുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ വളർന്ന ദേശങ്ങൾക്ക് വേണ്ടി, വളരുവാൻ ദൈവം തെരഞ്ഞെടുത്ത മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളോടൊപ്പം പിറന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആധ്യാത്മിക ജ്ഞാനം പകർന്നു തന്ന വൈദികർ, മഹാപുരോഹിതന്മാർ, അതോടൊപ്പം തന്നെ മതബോധനം ഞങ്ങൾക്ക് നൽകിയ സൺഡേ സ്കൂൾ അധ്യാപകർ, ലോകത്തിന്റെ വിജ്ഞാനം ഞങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, ഇവരെയൊന്നും ഞങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കയില്ല എന്നറിയാം. അവർ ചെയ്ത എല്ലാ നന്മകളെയും ത്യാഗത്തെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ ദേശത്തേക്ക് വരുവാൻ മുഖാന്തരമായ എല്ലാ കാര്യങ്ങളെയും ക്രമീകരണങ്ങളെയും അതിനുവേണ്ടി ദൈവം ക്രമീകരിച്ച വ്യക്തികൾക്കായി ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ആകുന്നുവെങ്കിൽ അതിന് മുഖാന്തരമായ എല്ലാ വ്യക്തികളെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. കാലഘട്ടങ്ങൾക്ക് മുമ്പ് മറഞ്ഞുപോയവർ ചെയ്തത് കുറവായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവർ ചെയ്ത പുണ്യം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിട്ട് മാറ്റപ്പെടുകയും ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കരുതണമേ. ചലനശേഷി നഷ്ടപ്പെട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടക്കയിലായിരിക്കുന്നവരെ അവരുടെ കൃപ കൊണ്ട് പരിപാലിക്കണമേ. വിവിധ രോഗം മൂലം പ്രയാസപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ. അപകടത്തിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഞങ്ങളുടെ പ്രിയ സ്നേഹിതരുടെ വാർത്ത ഞങ്ങൾ ഇന്ന് കേട്ടുവല്ലോ. അവർ ചെയ്തിട്ടുള്ള നന്മകളെ പ്രതി സ്വർഗരാജ്യത്തിന്റെ അംശികളായിട്ട് അവരെ മാറ്റണമേ. ആ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, പരിശുദ്ധാത്മാന്റെ നിറവിൽ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ധാരാളം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നിയോഗിച്ചു. കർത്താവിന്റെ കൃപ അവരുടെ മേൽ സമൃദ്ധമായി തുടർന്ന് ലഭിക്കണമേ. രോഗസൗഖ്യം കൊടുത്തവർക്ക് അത് നിലനിർത്തുവാൻ കർത്താവ് സഹായിക്കണമേ. പഠിക്കുവാൻ ഞങ്ങൾ വീണ്ടും അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് വിവേകമുള്ളവരായി, വിജ്ഞാനികളായി, ദൈവജ്ഞാനം നിറയുന്നവരായി വലതുകരം പിടിച്ച് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ കർത്താവരെ നടത്തിക്കൊള്ളണമേ. ഭവനം വിട്ട് കലാലയങ്ങളിലേക്ക് ചേക്കേറി സ്വതന്ത്രമായി പഠിക്കുവാൻ അവസരം ലഭിക്കപ്പെട്ട മുതിർന്ന കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവർ യാത്രയ്ക്ക് വേണ്ടി പുതുതായി വാഹനം ലഭിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കുന്ന യാത്രാ സൗകര്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം അതിനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം യാത്രകളെ കർത്താവ് ക്രമീകരിക്കണമേ. മുൻപും പിൻപും അവരുടെ വാഹനങ്ങളെ കാവൽ ചെയ്യണമേ. പഠിക്കുവാനുള്ള സമയത്തെ നന്നായി വിനിയോഗിക്കുവാനും മാധ്യമത്തെക്കാൾ ദൈവം തമ്പുരാന്റെ ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തലമുറകളായി കർത്താവരെ വളർത്തണമേ. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും അഭിഷിക്തന്മാരെയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുകയും സഭയിലെ പരിശുദ്ധ ബാവാ തിരുമേനി ഞങ്ങളുടെ എല്ലാ തിരുമേനിമാരെയും അതിരാസനത്തെ നയിക്കുന്ന തിരുമേനിയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം നടത്തണമേ. ഞങ്ങളുടെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും നന്മ കേന്ദ്രീകൃതമാക്കി ജീവിതക്രമം നയിപ്പാനും പരിശുദ്ധാത്മാന്റെ ബലത്തിൽ ദൈവവചനം സംസാരിച്ച് അഭിഷേകവരമുള്ളവരായി ഭൂതാശകളെ പകർന്നു കൊടുക്കുന്ന നല്ല വിശുദ്ധ വൈദികരായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് വാഴ്ത്തി ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ഏറെ അനുഗ്രഹം ലഭിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാന്റെ കൃപയാൽ ഞങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങൾ ഇന്ന് കേട്ടതായ വചനങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റത്തിന്റെ കാഴ്ച ലഭിച്ചില്ല എങ്കിലും സംസാരിക്കുന്ന ഞങ്ങൾക്കും കേട്ടവർക്കും അതിന്റെ അനുഗ്രഹം ഒരു പ്രസരിപ്പായി, സുഗന്ധമായി, സൗരഭ്യവാസനയായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കണമേ. ഞങ്ങളെ തൊട്ട് അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടി നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
മുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബോറോ പ്രാർത്ഥനയിൽ ഇന്ന് സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാ വന്നരായ വൈദിക ശ്രേഷ്ഠരോടും അതിന്റെ ചുമതല വഹിക്കുന്ന രാജേശ്വരനോടുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അവരുടെ സമയക്രമത്തെ മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അതിനെ അനുഭവിക്കുവാൻ കടന്നു വന്ന എല്ലാ ഭവനങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം വാഴ്ത്തുകയും അവരുൾപ്പെടുന്ന ഇടവകകളും ദേശവും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. സാങ്കേതിക കാര്യങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വരുന്ന ആഴ്ചയിലും പ്രകാരം കൂട്ടിമുട്ടുവാൻ ദൈവം തമ്പുരാന്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി കൊണ്ടുപോകട്ടെ.